പ്രൈസ് ദി ലോർഡ്. നാരകത്തിൻ്റെ ചുവട്ടിലെ ഉണർവ്. എഫേസിയർ 2:8. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് കാണാം. 1735 ഇംഗ്ലണ്ടിൽ നിന്നും ജോർജിയയിലേക്ക് യാത്ര പുറപ്പെട്ട കപ്പലിലെ യാത്രക്കാരായിരുന്നു ജോൺ വെസ്ലിയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ചാൾസും. ആത്മീക പ്രവർത്തനത്തിനായിട്ടായിരുന്നു ഇവർ പുറപ്പെട്ടത്. അതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഈ കപ്പൽ യാത്രയിൽ ഒരു ദിവസം കൊടുങ്കാറ്റടിച്ചു. കപ്പൽ ശക്തിയായി ആടിയുലയുവാൻ തുടങ്ങി. യാത്രക്കാർ എല്ലാം പരിഭ്രാന്തരായി. ഡക്കിലെത്തിയ ജോൺ വെസ്ലി കണ്ടത് ഒരു ചെറിയ കൂട്ടം മൊറേബിയൻ വിശ്വാസികൾ ശാന്തമായി ഇരുന്ന് പാടി ആരാധിക്കുന്നതാണ്. അവരുടെ മുഖത്ത് ഒരു പരിഭ്രമവുമില്ല. അവരെല്ലാം ശാന്തരാണ്. ഈ കാഴ്ച കണ്ടപ്പോൾ ജോൺ ചിന്തിച്ചത്, ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണല്ലോ, എന്നിട്ട് എന്താണ് ഇവരെ പോലെ ശാന്തതയും സമാധാനവും എനിക്ക് ലഭിക്കാത്തത്? ഞാൻ എന്താണ് പ്രാർത്ഥിക്കാത്തത്? രക്ഷപ്പെട്ട് കരയിലെത്തിയ ജോൺ ആദ്യം ചെയ്തത് മൊറേവിയൻ ബിഷപ്പിനെ സന്ദർശിക്കുകയായിരുന്നു. അദ്ദേഹം അവൻ്റെ സംശയം കേട്ട് മറു ചോദ്യം ചോദിച്ചു. ജോൺ, ആത്മാവ് നിന്നോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ മറുപടി പറയുവാൻ ജോണിന് അറിയുകയില്ലായിരുന്നു. എന്തോ ഒരു കുറവ് തനിക്കുണ്ടെന്ന് അപ്പോൾ അവന് മനസ്സിലായി. പക്ഷേ അവനവൻ്റെ വേല തുടർന്നു. തൻ്റെ കുറവെന്താണെന്ന് അവൻ ദൈവത്തോട് ചോദിച്ചു. 1738 ദൈവം ആ കുറവ് അവന് നികത്തിക്കൊടുത്തു. അതുവരെ ചെയ്തതിലുപരി ശക്തിയോടെ അവൻ വേല ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ അവന് മനസ്സിലായി, ആത്മാവ് നിന്നോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം. നമ്മൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ കൃപയാൽ നേടിയ രക്ഷയുടെ ആഴം എത്ര വലുതെന്ന് നാം അറിയുന്നില്ല. ആത്മാവ് നിന്നോട് സാക്ഷി പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം നാമും സ്വയം ഒന്ന് ചോദിക്കുക. എന്നിട്ട് ഗുരുവിൻ്റെ വിളിക്കായി കാതോർക്കുക, കേട്ട് അനുസരിക്കണം. പ്രയോജനമുള്ള അനുസരിക്കുന്നവന് മാത്രമേ പ്രയോജനമുള്ള മാനപാത്രമാകുവാൻ കഴിയുകയുള്ളൂ. അപ്രകാരം പ്രയോജനമുള്ള ഒരു മാനപാത്രമാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ലൂക്കോസ് 19:5-6 വാക്യങ്ങൾ കൂടി നമുക്കൊന്നിന്ന് ചിന്തിക്കാം. ലൂക്കോസ് സെയിൻറ് ലൂക്ക് ചാപ്റ്റർ 19:5-6 5-6 വാക്യങ്ങളിലെ ചില പ്രധാന ഭാഗങ്ങൾ മാത്രം ഞാൻ വായിക്കാം. സക്കായിയെ, വേഗമിറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അവൻ ബദ്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. ശാരോനിലെ നാരകത്തിൻ്റെ ചുവട്ടിലേക്ക് അഥവാ യേശുക്രിസ്തുവിൻ്റെ കാൽച്ചുവട്ടിലേക്ക് എത്തുവാൻ വിളി ലഭിച്ചാൽ ശ്രദ്ധയോടെ കേട്ടനുസരിക്കുക. അനുസരിക്കുന്നവന് ഉണർവും അനുഗ്രഹവുമുണ്ട്. ഉപേക്ഷ വിചാരിക്കാതെ അവിടെ എത്തിയാൽ നിശ്ചയമായും ഉണർവ് ലഭിക്കും. കൂടാതെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായ ജീവമൊഴിയുമുണ്ട്. ഇന്ന് നാം വായിച്ച ഭാഗത്ത് സക്കായിയെ, വേഗമിറങ്ങി വാ എന്ന യേശുവിൻ്റെ വിളി സ്വീകരിച്ച് ബദ്ധപ്പെട്ട് ഇറങ്ങി വന്നവനെ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നവനായിരുന്നു. കാണാൻ ആഗ്രഹിച്ചവനെയാണ് യേശു വിളിച്ചത്. വിളിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന്. പറഞ്ഞ മാത്രയിൽ സന്തോഷത്തോടെ യേശുവിനെ അവൻ കൈക്കൊണ്ടു. മാത്രമല്ല, തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ആ പാദപീഠത്തിൽ ഇരിക്കുകയും ചെയ്തു. അബ്രഹാമിൻ്റെ മകൻ എന്ന പദവി യേശുവിൻ്റെ വിളി കേട്ട് അവനെ കൈക്കൊണ്ടവന് മാത്രമേ കിട്ടിയുള്ളൂ. ഇത് കണ്ട് കാഴ്ചക്കാരായി നിന്ന് വിമർശിച്ചവരുണ്ട്. അവർക്കാർക്കും ആ പദവി ലഭിച്ചില്ല, അബ്രഹാമിൻ്റെ മകൻ എന്ന പദവി. എല്ലാരാലും വെറുക്കപ്പെട്ടവൻ്റെ യേശുവിനെ കാണാനുള്ള ആഗ്രഹം യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചപ്പോൾ സക്കായി എന്ന ഈ പേർ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തി. നിങ്ങൾ യേശുവിൻ്റെ വിളി കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം നിശ്ചയമായി നിങ്ങളെ വിളിക്കും. ആ പാദപീഠത്തെങ്കിലെത്തി ആത്മീയ തളർച്ച മാറ്റി ആത്മീയ ഉണർവുള്ളവരാകുക. തളർന്നുപോയ അവസ്ഥയിൽ നിന്ന് വിളിച്ചുണർത്തുന്ന യഹോവയുടെ സ്നേഹമറിവാൻ നമുക്ക് ആ ബർശേബ മരുഭൂമിയിലേക്കൊന്ന് പോകാം. ഉൽപ്പത്തി 21:14-20 വാക്യങ്ങൾ. ഉഴന്നു നടന്ന് ഹാഗാറിൻ്റെ തളർച്ചയിൽ നിന്നും വിളിച്ചുണർത്തുന്ന ദൈവം അവൾക്ക് ബാലൻ്റെ അടുത്തുള്ള നീരുറവ് കാട്ടിക്കൊടുത്തു. തൻ്റെ മകൻ മരിക്കുന്നത് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവനെ ഒരു കുറുങ്കാട്ടിലിട്ടിട്ട് മാറിയിരുന്ന് കരയുകയായിരുന്നു. ബാലൻ്റെ നിലവിളി കേട്ടു. ബാലൻ്റെ അമ്മയെ ദൈവം വിളിച്ചു, ഹാഗാറെ എന്ന പേര് വിളിച്ചു. ദൈവം ബാലൻ്റെ കരച്ചിൽ കേട്ടു എന്നതിനാൽ ഹാഗാർ താങ്ങി ഇരുത്തി കോരിക്കൊടുത്ത വെള്ളം അവന് ഉണർവേകി. പ്രിയമുള്ളവരെ, യെശയ്യാപ്രവചനം 50:4 പറയുന്നത് പോലെ തളർന്നിരിക്കുന്നവരെ വാക്കുകൾ കൊണ്ട് താങ്ങുവാൻ പറ്റിയ ശിഷ്യന്മാരുടെ നാവാണോ നമ്മുടേത്? അതിനായി ശാരോനിലെ ആ നാരകത്തിൻ്റെ ചുവട്ടിലേക്ക് ജീവവചനത്തിനായി എത്തി ഉണർവ് പ്രാപിക്കുക. എല്ലാം നഷ്ടപ്പെട്ടവനെയും ഉണർത്തുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റേത്. മഹാധനികനെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ ഇസഹാക്കിൻ്റെ മകനായിട്ടും യാക്കോബ് ഒരു വടിയോടുകൂടെ മാത്രം ഹാരാനിലെത്തിയത്. അവൻ്റെ പ്രവൃത്തിയുടെ അനന്തരഫലമായിട്ടായിരുന്നു ആ സംഭവം. ആര് സഹായത്തിനില്ലാതെ മരണഭീതിയിൽ ഹാരാനിലെത്തിയ അവൻ രാത്രിയായപ്പോൾ കല്ല് തലയിണയാക്കി കിടന്നു. ഭയാനകമായ രാത്രി. അവൻ ഉറക്കെ കരഞ്ഞു കാണും. ആരും സഹായത്തിനില്ലാത്ത അവസ്ഥ. അവൻ ഭയന്ന് കരഞ്ഞു കാണും. അവൻ തലയിണയാക്കിയ കല്ല് കണ്ണുനീരിനാൽ കഴുകി. കണ്ണുനീരിനെ തുരുത്തിയിൽ ശേഖരിച്ച ദൈവം അറിഞ്ഞു ആ രാത്രിയിൽ കരഞ്ഞു തളർന്ന തൻ്റെ പൈതലിനെ. ഉറങ്ങിയവന് ദൈവം ഒരു നല്ല ദർശനം നൽകി. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ കർത്താവ് അനേക വാഗ്ദത്തങ്ങൾ തുടരെ തുടരെ പറഞ്ഞാണ് പിറ്റേ ദിവസം അവനെ ഉണർത്തിയത്. സങ്കടം മറന്ന യാക്കോബ് പുതുശക്തിയോടെ എഴുന്നേറ്റ് തലയിണയായി വെച്ച കല്ല് നാട്ടി. യഹോവയ്ക്ക് നേർച്ച നേരുവാൻ കാരണമായി. പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലത്തെ തകർച്ചയിലാണോ? എല്ലാ സൗഭാഗ്യത്തിലും ജീവിച്ചു, ഇപ്പോൾ കല്ല് തലയിണയാക്കേണ്ട അവസ്ഥ വന്നു. അതായത് എൻ്റെ തലയിണ കരഞ്ഞ് കരഞ്ഞ് കല്ലുപോലെയായി. ആരും സഹായത്തിനില്ല. പക്ഷേ നിന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നിസ്സഹായത അനുഭവപ്പെടുന്നുണ്ടോ? ഭയം, ആരും നിന്നിലുള്ള ഭയം ആരും അറിയുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ കരച്ചിൽ കേട്ടവൻ ധൈര്യപ്പെടുത്താൻ അടുത്തു തന്നെയുണ്ട്. പക്ഷേ ഒരു കാര്യം, ആ ശാരോനിലെ നാരകത്തിൻ്റെ ചുവട്ടിലെത്തിയാൽ മാത്രമേ നിങ്ങൾക്കും എല്ലാ പ്രശ്നത്തിനും പുതിയ ഉണർവോടെ എഴുന്നേൽക്കുവാൻ കഴിയുന്ന വാഗ്ദത്ത വചനങ്ങൾ ലഭിക്കുകയുള്ളൂ. ഉൽപ്പത്തി 28:15-22 വാക്യങ്ങൾ വായിക്കുക. നിരാശയിലാകാതെ ഉണർവിൻ്റെ അനുഭവം ലഭിപ്പാൻ യഹോവയെ സേവിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്താൽ യേശുവിൻ്റെ പാദപീഠത്തിങ്കിൽ ഇരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നിരാശയിലാകാതെ ഉണർവിൻ്റെ അനുഭവം ലഭിപ്പാൻ യഹോവയെ സേവിക്കുകയും അവനോട് അവൻ്റെ വാക്കുകൾ അനുസരിക്കുകയും ചെയ്ത് ആ പാദപീഠത്തിങ്കിൽ ഇരിപ്പാൻ നിങ്ങൾ തയ്യാറാണോ? കുറേ ദിവസങ്ങളായി ആത്മഹത്യ പരമ്പരകൾ തന്നെയാണ് ദിനപത്രങ്ങളിൽ കാണുന്നത്. ക്രിസ്തീയ നാമധേയമുള്ളവരാണ് കൂടുതൽ എന്ന് പറയുമ്പോൾ സങ്കടം തോന്നുന്നു. കാര്യം മറ്റുള്ളവർ നമ്മെ പരിഹസിക്കുവാനിടയാകും. പ്രശ്നങ്ങൾ, പരിഹാസ വാക്കുകൾ നമ്മളെ തളർത്തുമ്പോൾ പൗലോസിനെ പോലെ മുട്ടുമടക്കുവാൻ നാം തയ്യാറായാൽ തകരുന്ന സാഹചര്യങ്ങളെ അതിജീവിപ്പാൻ ദൈവം നമുക്ക് ശക്തി തരും. അപ്പോൾ രക്ഷിക്കുന്ന സ്നേഹമാണ് നമ്മുടെ ദൈവത്തിൻ്റേത്. പൗലോസിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഞാൻ സേവിച്ചു വരുന്ന എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറയുവാൻ ധൈര്യം പൗലോസിനുണ്ടായിരുന്നു. ഇതുപോലെയുള്ള ധൈര്യം നമുക്കുണ്ടോ? മുട്ടുമടക്കുന്നവന് ആ ധൈര്യം ലഭിക്കും. ഞാൻ സേവിച്ചു വരുന്ന യഹോവ ഈ രാത്രിയിൽ എന്നോട് സംസാരിച്ചു. പ്രതികൂലത്തിൻ്റെ സാഹചര്യമാണ്, ആരും സഹായത്തിനില്ലാത്ത ഇരുണ്ട രാത്രിയാണ്, പക്ഷേ ദൈവം സഹായത്തിനായി എത്തും. രക്ഷപ്പെട്ട് മെലിത്ത ദ്വീപിലെത്തിയപ്പോൾ അണലി കടിച്ചതിനും പരിഹാസ വാക്കുകൾ പൗലോസ് കേൾക്കുകയുണ്ടായി. എന്നാൽ ഈ പരിഹാസികളോട് പൗലോസ് മറുപടി പറയുകയല്ല ചെയ്തത്. എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ധൈര്യസമേതം അവരോട് പറഞ്ഞവൻ അണലിയെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. മരണം കാണാൻ നോക്കിയിരുന്നവർ ജീവൻ്റെ ഉണർവ് കണ്ടറിഞ്ഞു. പ്രിയരെ, ഉറക്കം ചിലരെ അലസരാക്കുമ്പോൾ ദൈവമഹത്വം കാണുവാൻ ദൈവം അവരെ ഉണർത്തും എന്നതിൻ്റെ തെളിവാണ് ലൂക്കോസ് 9:28-32 വരെയുള്ള വാക്യങ്ങൾ. ശ്രദ്ധയോടെ വായിക്കുക. വിളിച്ചാലും ഉണരാത്ത ചിലരുണ്ട്, കേട്ടാലും കേട്ടതായി നടിക്കാത്തവരുമുണ്ട്. മാർത്തയെ പോലെയാണ് ചിലർ. 2 അധ്യായങ്ങളിൽ പേർ ചേർത്തു എങ്കിലും പിന്നെ അവളെ പരിശുദ്ധാത്മാവ് ഉപേക്ഷിച്ചു. മറിയ യേശുവിൻ്റെ പാദത്തിങ്കൽ ഇരിക്കുക മാത്രമല്ല, ഗുരുവിൻ്റെ എല്ലാ അവസ്ഥയിലും ഒരു നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഭയപ്പെട്ടു മാറിയ സാഹചര്യത്തിലും അവൾ ആ സാഹചര്യങ്ങളെ അതിജീവിച്ച് ഗുരുവിൻ്റെ കൂടെ ഒരു നിഴലായി നിന്നു. അതിനാൽ സഭയെ ചേർക്കുവാൻ മണവാളൻ വരുമ്പോൾ മറിയ കർത്താവിനെ എതിരേൽക്കുവാൻ ഉണർന്നെഴുന്നേൽക്കും. ആ ഭാഗ്യത്തിനായി നാരകത്തിൻ്റെ ചുവട്ടിൽ എത്തുവാൻ നമുക്കും ഒന്നൊരു തയ്യാറാകാം. പ്രിയൻ വരുമ്പോൾ അവൻ്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്കെന്ന് പാടുക മാത്രമല്ല, ആ പ്രിയനോടൊപ്പം പുറപ്പെടുവാനുള്ള ഉൾപ്രാപണത്തിനായി ദൈവം നമ്മെയും ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവിൻ എന്നരുളിയ കർത്താവേ, ശാരോൻ താഴ്വരയിലെ ആ നാരകത്തിൻ്റെ ചുവട്ടിലെ ഉണർവിനായി ഞങ്ങളെ വിളിച്ച സ്നേഹത്തിനായി നന്ദി. ഉണർവിനായി അങ്ങയുടെ അടുക്കൽ എത്തുന്ന ഞങ്ങളെ പരിഹസിക്കുന്നവരെ ഭയപ്പെടാതെ ധൈര്യത്തോടെ ദൈവം പറഞ്ഞതനുസരിച്ച് ഉണർവിൻ്റെ സന്തോഷം സ്വീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.